ഇവിടെ മൈലാഞ്ചി എന്നുള്ളതല്ല പ്രശ്നം, അതിൻ്റെ അസ്സിലാണ് മനസ്സിലാക്കേണ്ടത്. ആ അസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യണം. വുളു എടുക്കുമ്പോൾ വുളുവിൻ്റെ കഴുകേണ്ടം എന്ന് പറഞ്ഞിട്ടുള്ള അവയവങ്ങൾ, ആ അവയവങ്ങൾ നിർബന്ധമായും നനഞ്ഞിരിക്കണം, ആ അവയവങ്ങൾ നിർബന്ധമായും കഴുകിയിരിക്കണം. അത് നമ്മൾ നേരത്തെ നമ്മൾ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഹദീസ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ഒരാൾ വുളു എടുത്തു, ഒരു നഖത്തിന്റെ അത്ര വലുപ്പം അയാളുടെ കാൽപാദം നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു, അയാളോട് പറഞ്ഞു, ഇർജിഉ, തിരിച്ചുപോ, ഫഹ്സിൻ വുളുഅക, നീ വുളു നന്നാക്കി വുളു ചെയ്യണം. ഫറജ, അയാൾ തിരിച്ചുപോയി, എന്നിട്ട് അയാൾ നിസ്കരിച്ചു എന്നുള്ളതാണ്. അയാളെ കൊണ്ട് മടക്കി നിസ്കരിച്ചു. എന്താ കാരണം? ഒരു നഖത്തിന്റെ അത്ര വലുപ്പം അയാളുടെ കാല് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ഹദീസ്. അതിൽ രണ്ടാമതൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്വഹാബികൾ പെട്ടെന്ന് വുളു എടുത്തൊരു സംഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അവരിൽ ചിലരുടെ കാൽപാദങ്ങളിൽ വെള്ളം നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വൈലുലിൽ അഖാബി മിനന്നാർ, മടമ്പിൻ കാലുകൾക്ക് നരകമുണ്ട് എന്ന് പറഞ്ഞ ഹദീസ്. അതുകൊണ്ട് അസ്വിഹു അൽ വുളുഅ, നിങ്ങൾ വുളു എടുക്കുമ്പോൾ വുളു പൂർത്തിയാക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഹദീസ്, മുസ്ലിമിന്റെ റിപ്പോർട്ട്. ഈ പറയപ്പെട്ടിട്ടുള്ള ഹദീസുകൾ, ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞത്, നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഈ ഹദീസിൽ തെളിവുണ്ട്, അന്നമൻ തറക്ക ജുസ്അൻ യസീറൻ, ചെറിയൊരു ഭാഗമാണ് ഒരാൾ ഒഴിവാക്കിയതെങ്കിൽ, മിമ്മ യജിബു തത്തഹീറു ലാ തസിഹു തഹാറത്തു, വുളു എടുക്കുമ്പോൾ നിർബന്ധമായും കഴുകേണ്ട ഭാഗം, അതിൽ നിന്ന് ചെറിയൊരു ഭാഗം മാത്രമാണ് ഒരാൾ ഒഴിവാക്കിയിട്ടുള്ളതെങ്കിലും അതുകൊണ്ട് എന്താണ്, അവന്റെ തൊഹാറത്ത് സ്വഹിയാവുകയില്ല. വഹാദാ മുത്തഫഖുൻ അലൈഹി, ഇത് ഇത്തിഫാക്കുള്ള വിഷയമാണ് എന്നുള്ളത് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷറഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അസൽ. ഇനി ഇത് ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇത് കുളിക്കും ബാധകമാണ്, നിർബന്ധ കുളി ഉണ്ടല്ലോ, നിർബന്ധ കുളി കുളിക്കുന്ന സന്ദർഭത്തിൽ ഇത് ബാധകമാണ്. ശരീരം മുഴുവൻ നനഞ്ഞിരിക്കൽ നിർബന്ധമാണ്. വുളു എടുക്കുമ്പോൾ വുളുവിന്റെ അവയവങ്ങൾ മുഴുവനും കഴുകുക എന്നുള്ള നിർബന്ധമാണ്. അപ്പൊ ശരീരത്തിലേക്ക് വെള്ളം ചേരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നുണ്ടാകാൻ പാടില്ല. അതിന് മെയിലാഞ്ചി എന്ന് പറഞ്ഞാലും നെയിൽ പോളിഷ് എന്ന് പറഞ്ഞാലും ക്യൂടെക്സ് എന്ന് പറഞ്ഞാലും ഈ രൂപത്തിലുള്ള എന്ത് സാധനം ആയിക്കോട്ടെ, നമ്മുടെ നാച്ചുറൽ മെയിലാഞ്ചി ആണെങ്കിൽ സാധാരണ രീതിയിൽ പ്രശ്നം ഉണ്ടാകാറില്ല. അത് കളറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിന് വിരോധമല്ല. കളറ് മാത്രമാണെങ്കിൽ അതിന് പ്രശ്നമല്ല. എന്നാൽ ഇന്നുള്ള കൃത്രിമ മൈലാഞ്ചികളുണ്ട്, കെമിക്കല് രാസപദാർത്ഥങ്ങളൊക്കെ നിറച്ചുകൊണ്ട് വരുന്ന ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മൈലാഞ്ചികൾ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ വകുപ്പ് തന്നെയാണ് ചില ക്രീമുകൾ, കട്ടിയുള്ള ക്രീമുകൾ, അതേപോലെ തന്നെ എണ്ണകൾ, പിന്നെ അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഇതിന്റെ പരിധിയിൽപ്പെടും. പെയിന്റ്, ഇങ്ങനെയുള്ള കുറെ സംഗതികളുണ്ടല്ലോ. എന്തോ ആകട്ടെ, ഇവിടെ വിഷയം എന്താണ്, അസിൽ എന്താണ്? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും, വുളുവിന്റെ അവയവങ്ങൾ കുളിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും വുളു എടുക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും ആ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുക എന്നുള്ളതാണ് അസിൽ. ആ വെള്ളം ചേരുന്നതിനെ, അവന്റെ തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടസ്സപ്പെടുത്തുന്ന എന്തുണ്ടോ അതുണ്ടെങ്കിൽ അത് നീക്കാതെ അവന്റെ വുളു സ്വഹിയാവുകയില്ല. ഇതാണ് അതിന്റെ അസിൽ. ലജ്നത്ത് ദായിമ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള ഒരു ഫത്വ, അവരോട് മനാക്കീറിനെ സംബന്ധിച്ച് ചോദിച്ചു. മനാക്കീർ എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷ്. ഇതൊക്കെ നമ്മുടെ പെണ്ണുങ്ങളുടെ അടിക്കട വ്യാപകമാണ്. നഖം പോലും കൃത്രിമായിട്ട് വെച്ച് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ആദാബുകളാണല്ലോ ഞാൻ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ അതിന്റെ ആദാബുകൾ നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളിൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ എത്രയോ പെണ്ണുങ്ങൾ ഉമ്മ ഫുള്ള് മഫ്തായിരിക്കും, പെണ്ണിന്റെ കോലം മാറി പുറത്തായിരിക്കും, മകളുടെ കോലത്തെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയുള്ള എത്രയോ പേരിനെ, അവരും സലഫിയാണ്, അവരും മുജാഹിദാണ്. അപ്പൊ ഇതൊക്കെ എന്താ ചില സംഗതി പ്രശ്നമാണ്, ഇത് എല്ലാ രംഗത്തും ബാധിക്കും. അപ്പൊ ഇത് കൃത്രിമ നഖം വെച്ച് നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്, പലതരത്തിലുള്ള ഡ്രസ്സിനനുസരിച്ചിട്ട് നെയിൽ പോളിഷ് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട്. അല്ലെങ്കിൽ അവർക്കൊക്കെ നിസ്കാര നിർബന്ധമാണ്. ഇതിന്റെ ഒന്നാം പ്രതി പാരന്റ്സ് ആണ്. നിഷേധിക്കാൻ പറ്റുമോ നമുക്ക്? ഒന്നാമത്തെ പ്രതികൾ ആരാണ്? ഇതിന്റെ ആ കുട്ടിയുടെ മാതാപിതാക്കളാണ്. അപ്പൊ ഇത് വേറെ വിഷയം. മനാക്കീർ എന്നാണ് അതിന് പറയാം, നെയിൽ പോളിഷ് അല്ലെങ്കിൽ ക്യൂടെക്സ്, എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല. ഇതിനെ സംബന്ധിച്ച് ലജ്നത്തുൽ ദായിമയോട് ചോദിച്ചു. അവർ കൊടുത്ത മറുപടി, ഇതാക്കാനൽ ഇത്തില, ഇത്തില എന്ന് പറഞ്ഞാൽ നെയിൽ പോളിഷ് തന്നെ. ആ പിന്നെ നെയിൽ പോളിഷിന് ജുർമ് അല സത്തഹിൽ അലാഫിരി ഫല യുജ്സിഹൽ വുദു ദൂന ഇസാലത്തി, വെള്ളം ചേരുന്നതിനെ തൊട്ട് ഒരു തടസ്സം, ഒരു മറ അതിനിടയിലുണ്ടെങ്കിൽ, ആ നെയിൽ പോളിഷിനുണ്ടെങ്കിൽ, ഇന്നത്തെ നെയിൽ പോളിഷ് അല്ലെങ്കിൽ മെയിലാഞ്ചി മാന്തിയൊക്കെ ഉണ്ടോ, പറഞ്ഞിങ്ങനെ പോരും, മാന്തിയൊക്കെ പറഞ്ഞു പോരും. നാച്ചുറൽ മെയിലാഞ്ചി പറഞ്ഞു പോരില്ല, അതിന്റെ കളറേ ഉണ്ടാവുള്ളൂ. അവിടെ നീക്കിക്കളഞ്ഞാൽ കളറേ ഉണ്ടാവുള്ളൂ. ഇത് കൃത്രിമ മൈലാഞ്ചി അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾക്ക് അത് മാന്തിയൽ പറഞ്ഞിങ്ങനെ പോരും, വെള്ളം ചേരുന്നുണ്ടോ? വെള്ളം ചേരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു തടസ്സം ഉണ്ടെങ്കിൽ എന്താണ്, അത് നീക്കാതെ അവന്റെ വുളു മതിയാവുകയില്ല. വൈദാലമ്യക്കുല്ലഹു ജുർമുൻ അജ്സ അഹൽ വുളു കലഹിന്ന. എന്നാൽ മൈലാഞ്ചി പോലെ, അത് നാച്ചുറൽ മൈലാഞ്ചി പോലെയുള്ളത് ജുർമില്ലാത്തതാണെങ്കിൽ, ഒരു വെള്ളം ചേരുന്നതിന് ഒരു തടസ്സമില്ലാത്തതാണെങ്കിൽ പ്രശ്നമല്ല എന്നുള്ളതാണ് ലിജിദായ്മ കൊടുക്കുന്ന മറുപടി. ഇതേപോലെ തന്നെ ഇബ്നു സൈമ റഹ്മത്തുള്ളാഹി ഇതിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിലും ഇതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ചോദിച്ചു, അവർ ഇങ്ങനെ നെയിൽ പോളിഷ് ധരിക്കുന്നുണ്ട്. അപ്പൊ അതിന് കൊടുത്ത മറുപടി, ഇദാ കാന തുസല്ലി ലിയന്നഹു യംനഅ വുസൂല അൽമാഇ ഫി ത്വഹാറ വകുല്ലു ഷൈഇൻ യംനഅ വുസൂല അൽമാഇ, അതാണ് അതിന്റെ അസല്. അപ്പൊ അത് വെള്ളത്തെ തടയുന്നുണ്ട്, ശരീരത്തോട് വെള്ളം ചേരുന്നതിനെ അത് തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വകുല്ലു ഷൈഇൻ, ഏത് കാര്യമാണെങ്കിലും, യംനഅ വുസൂല അൽമാഇ, വെള്ളം ചേരുന്നതിനെ, അവന്റെ തൊലിയുമായി വെള്ളം ചോരുന്നതിനെ തടയുന്നുണ്ടെങ്കിൽ, ഫൈനഹു ലാ യജൂസ്, അത് അനുവദനീയമാവുകയില്ല. ഇസ്തിഅമാലു, അത് ഉപയോഗിക്കുക എന്നുള്ളത്, ലിൽ മുത്തവല്ലി, വുളു എടുക്കുന്നവനും, അവിൽ മുഅ്തസിൽ, അത് കുളിക്കുന്നവനും. കുളിക്കുന്ന ആളാണെങ്കിലും ശരി, വുളു എടുക്കുന്ന ആളാണെങ്കിലും ശരി, അതെന്തല്ല, ജായിസ് ആവുകയില്ല, അത് അനുവദനീയമാവുകയില്ല. അതുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വുളു എടുത്തെങ്കിലേ വുളു ശരിയാവുള്ളൂ, വുളു ശരിയായെങ്കിലേ നിസ്കാരം ശരിയാവുള്ളൂ. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ നിസ്കാരത്തിന്റെ കോല നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ കൂട്ടക്സും ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇതന്നെ അന്യപുരുഷന്മാരുടെ മുന്നിൽ പാടില്ല, അതൊക്കെ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. എന്നിട്ട് ഇത് ഇട്ടിട്ട് നിസ്കരിക്കുന്ന ആ സ്ത്രീകളുടെ, അത് ഞാനാകട്ടെ, ആണുങ്ങളോ പെണ്ണുങ്ങളോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് വിഷയമാകട്ടെ, അവിടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ലല്ലോ. വുദു സഹിയാതെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പൊ ഇതിന്റെ അസില അതാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല കുളിക്കുകയാണെങ്കിൽ. അതേപോലെ തന്നെ വുദു ചെയ്യുകയാണെങ്കിൽ അവന്റെ വുദുവിന്റെ അവയവങ്ങളിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അത് ഹറാമായത് ഏത്, ഹലാലായത് എന്നുള്ളതൊക്കെ വേറെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട സംഗതികളാണ്. അപ്പൊ ഇതിന് എന്ത് പേര് പറഞ്ഞാലും, ഇതിന് ക്രീമോ വേറില്ലാത്ത എണ്ണയോ മിഴുക്കോ എന്ത് പേര് പറഞ്ഞാലും, വെള്ളത്തെ ചേരുന്നതിനെ തടയുന്നുണ്ടോ, അവന്റെ വുദു സ്വഹീഹല്ല. വുദു സ്വഹീഹല്ലെങ്കിൽ അവന്റെ നിസ്കാരം സ്വഹീഹല്ല. അപ്പൊ അസൽ ഇതാണ്, മനസ്സിലാണ്ടല്ലോ. അത് ഖുർആനിൽ വന്നു, ഹദീസിൽ വന്നു, അവരെ കൊണ്ട് മടക്കി നിസ്കരിപ്പിച്ചു. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യമാണ്, അത് ഗൗരവമുള്ളൊരു സംഗതി തന്നെയാണ്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക, വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുക.